ഇസ്ലാം പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ ഒന്നാണ് മുഹറം. ഇത് വിശുദ്ധ ഖുർആനിലൂടെ, അതിന്റെ തഫ്സീറുകളിലൂടെ, അതേപോലെ തന്നെ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് അല്ലാഹു അവന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 എണ്ണം ഹറാമായ മാസങ്ങളാണ്. ഹറാമായ മാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് പോലെ പവിത്രമായ മാസം. ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ പേര് പറയാനുള്ള കാരണം. ذلك الدين القيم فلا تظلموا فيهن انفسكم. അതാകുന്നു നേരായ ദീൻ. അതുകൊണ്ട് നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്യരുത് ഈ മാസങ്ങളിൽ. തൗബയിലെ 36-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ആ 4 മാസങ്ങൾ ഏതാണ് എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. തൗബയിലെ ഈ ആയത്തിൽ പറഞ്ഞത് 12 മാസങ്ങളുണ്ട്, അതിൽ 4 എണ്ണം പവിത്രമായ മാസങ്ങളാണ് എന്നുള്ളതാണ്. ആ പവിത്രമായ മാസങ്ങളുടെ പേരുകൾ ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അബൂബക്ർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാല, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സമാന ഖദ് ഇസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് ഏതുപോലെയായിരുന്നോ അതേപോലെ കാലം കറങ്ങി വന്നിരിക്കുന്നു. ഇതിനൊരുപാട് ഷർഹുകളും തഫ്സീറുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നുള്ളത്, അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് ഏതുപോലെയായിരുന്നോ അല്ലാഹു കാലത്തെ, അതേപോലെ അത് കറങ്ങി വന്നിരിക്കുന്നു, അതിന്റേതായ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. അസ്സുന്നത്തു ഇസ്നാശറ ഷഹ്റൻ മിൻഹ അസ്സനത്തു ഇസ്നാശറ ഷഹ്റൻ മിൻഹ അർബഅത്തുൻ ഹുറും. ഒരു വർഷം എന്നുള്ളത് 12 മാസങ്ങളാകുന്നു, അതിൽ 4 എണ്ണം പവിത്രമായ മാസങ്ങളാണ്. സലാസുൻ മുതവാലിയത്തുൻ, ആ പവിത്രമായ മാസങ്ങളിൽ 3 എണ്ണം തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം, ഇത് തുടർച്ചയാണ്. ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം വറജബ് മുലർ, മുലറിന്റെ റജബും, അല്ലദി ബൈന ജുമാദ വ ഷഅബാൻ, ഷഅബാനിന്റെയും ജുമാദക്കും ഇടയിലുള്ള മുലറുകാരുടെ റജബും. ഈ ഹദീസിലൂടെ ആ 4 മാസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും വിശദീകരിക്കപ്പെട്ടു. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ഈ ഹദീസിൽ നിന്ന് അതിന്റെ തഫ്സീറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 12 എണ്ണമാണ് മാസങ്ങൾ, ഒരു വർഷത്തിൽ 12 മാസങ്ങൾ. ആ 12 മാസങ്ങളിൽ 4 മാസത്തെ അള്ളാഹു എന്താക്കിയിട്ടുണ്ട്, അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, പവിത്രമാക്കിയിട്ടുണ്ട്. ആ ഒരു 4 മാസത്തിലെ ഒരു മാസമാണ് ഇത് ഇന്ന് നമ്മളുള്ള മുഹറം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങൾ, ആ 4 മാസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം ഈ മുഹറം മാസത്തിനാണ് എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ തഹ്ഖീഖ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ആ വിഷയത്തിൽ ചില ഹദീസുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ 12 മാസങ്ങൾ, അതിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ, അതിലൊന്നാണ് മുഹറം. ഇനി ആ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമാണേത് മുഹറം. അതുകൊണ്ടാണ് ചില ആളുകൾ എന്ത് പറഞ്ഞത്, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അൽ മുഹറം എന്ന് പറയണം എന്നുള്ളതാണ്. മുഹറം എന്നുള്ളത് 4 മാസങ്ങൾക്ക് മൊത്തത്തിൽ പറയാം. 4 മാസങ്ങൾ എന്താണ്, മുഹറമാണ്. പക്ഷെ ഒരു മാസത്തിന്റെ പേര് തന്നെ എന്ത് കൊടുത്തു, അൽ മുഹറം എന്ന് കൊടുത്തു. അതുകൊണ്ട് അലിഫുൽ ലാമും ചേർത്തിട്ട് തന്നെ അൽ മുഹറം എന്ന് പറയണം എന്നുള്ളതൊക്കെ ചില ഉലമാക്കൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അൽ മുഹറം ഒരു മാസത്തിന്റെ പേര് തന്നെ അതാണ്. അപ്പൊ ഒന്ന് ആ രൂപത്തിലുള്ള ഷർഹകള്. രണ്ടാമത്തേത് നസായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, അബൂദർ റളിയല്ലാഹു തആല അൻഹു നിന്ന് വന്നിട്ടുള്ളത്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ലൈലി ഖൈറുൻ വ അയ്യുൽ അശ്ഹുരി അഫ്ളൽ. രണ്ട് ചോദ്യങ്ങളാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്. ഒന്ന്, രാത്രിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്. രണ്ടാമത്തേത്, മാസങ്ങളിൽ ഏറ്റവും അഫ്ളലായത് ഏതാണ്. فقال خير الليل جوفه. رسول الله صلى الله عليه وسلم പറഞ്ഞു, രണ്ട് ക്വസ്റ്റ്യനുള്ള ഉത്തരം, രാത്രിയിൽ ശ്രേഷ്ഠമായത് അതിന്റെ ജൗഫാണ്. അതിന്റേതായ ഷർഹുകൾ വന്നിട്ടുണ്ട്. വഅഫ്ളലുൽ അശ്ഹുരി, മാസങ്ങളിൽ ഏറ്റവും അഫ്ളൽ, ഷഹ്റുല്ലാഹി അല്ലദീ തദഊനഹു അൽ മുഹറം, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അല്ലാഹുവിന്റെ മാസമാണ്. അപ്പൊ ഈ നാല് മാസങ്ങളിൽ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ചില വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ മാസങ്ങളിൽ ഏറ്റവും അഫ്ദൽ എന്ന് പറയുമ്പോൾ റമദാനിനെ കഴിച്ചിട്ടാണോ, അതെല്ലാം മുത്തലക്കായിട്ട് പറഞ്ഞതാണോ, ആ വിഷയത്തിൽ ചർച്ചകൾ കാണാം. റമദാനിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഖുർആൻ അവതരിപ്പിക്കാത്ത മാസമാണ്, നോമ്പ് നിർബന്ധ മാസമാണ്, അതിനതിൻ്റെതായ ഫലായിലുകളുണ്ട്. ഇവിടെ മൊത്തത്തിലാണ് പറഞ്ഞത്, മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. ഈ ഹദീസ് പിന്നെ ആരുദ്ധരിച്ചതാണ്, നസായി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഈ നാല് മാസങ്ങളിൽ തന്നെ പിന്നെ മുഹറത്തിന് എന്തുണ്ട്, അതിന്റേതായ ഫളലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖദ് ഇഖ്തലഫൽ ഉലമാ ഫി അയ്യുൽ അഷ്ഹുരിൽ ഹുറും അഫ്ളൽ, നാല് മാസങ്ങളിൽ പവിത്രമായ മാസങ്ങളിൽ ഏത് മാസമാണ് ഏറ്റവും അഫ്സലായിട്ടുള്ളത് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. ഫഖാല ഹസൻ വഗൈറുഹു, ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അതേപോലെ തന്നെ മറ്റു ചിലരും പറഞ്ഞു, അഫ്ളലുഹ ഷഹ്റുല്ലാഹിൽ മുഹറം, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസമാണ്. വറജ്ജഹു ത്വായിഫത്തു മിനൽ മുത്തഅഖിരീൻ, മുത്തഅഖിരീങ്ങളിൽപ്പെട്ട പിൽക്കാലഘട്ടത്തിൽ വന്ന പിന്നെ ഒരു വിഭാഗം പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് തർജീഹ് ചെയ്തുകൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഹസൻ ബസ്രിയെ പോലുള്ള ആളുകൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായിട്ട് നമ്മൾ നേരത്തെ ഉദ്ധരിച്ച നസായിന്റെ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണ്, ഇന്നല്ലാഹു തആല ഇഫ്തത ഹസനത ബിഷഹ്രിൻ ഹറാമിൻ വഖതമഹ ബിഷഹ്രിൻ ഹറാമിൻ, അല്ലാഹു വർഷം ആരംഭം കുറിച്ചത് ഹറാമായ മാസം കൊണ്ടാണ്, വർഷം അവസാനിപ്പിച്ചതും ഹറാമായ മാസം കൊണ്ടാണ്. സ്റ്റാർട്ടിങ് മുഹറം, ഹറാമായ മാസമാണ്. അതിന്റെ അവസാനം ദുൽഹിജ്ജ, ഹറാമായ മാസമാണ്. അതിന് അതിന്റേതായ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഉലമാക്കൾ ഓരോന്ന് അവര് ഇത് മനസ്സിലാക്കുന്നത് കണ്ട, കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, അതിന് അതിന്റേതായ ചില പ്രത്യേകതകളുണ്ട്. കാരണം തുടക്കം നന്മ കൊണ്ട് തുടങ്ങുക, ഒടുക്കവും എന്തായിരിക്കണം, നന്മ കൊണ്ടായിരിക്കണം. അവലും നന്നാകണം, ആഹിറും നന്നാകണം. അപ്പൊ അതിന് അതിന്റേതായ ചില ഷറുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫലൈസ ഷഹ്റുൻ ഫിസ്സനത്തി വഅദ ഷഹ്റി റമളാൻ അഅലമു ഇൻദല്ലാഹി മിനൽ മുഹറം, റമദാൻ കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന്റെ അടുത്ത് മുഹറം മാസത്തേക്കാൾ, അൽ മുഹറം മാസത്തേക്കാൾ പിന്നെ അഅലമായിട്ടുള്ള മറ്റൊരു മാസമില്ല. ഇത് ഇബ്നു റജബ് അൽഹംബലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ത്വായിഫിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ നാല് മാസങ്ങളിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ തർജ്ജി ചെയ്തുകൊണ്ട് പറഞ്ഞ എന്താണ്, മുഹറമാണ് അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള മാസം എന്നുള്ളതാണ്. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഈ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് മറ്റെട്ട് മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളെക്കാൾ പ്രതിഫലമുണ്ട്. അത് പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവമുണ്ട്. അത് ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നേരത്തെ പറഞ്ഞ സൂറത്ത് തൗബയിലെ ആയത്തുണ്ടല്ലോ, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീറിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലുള്ള ഒരു വിശദീകരണം പറയുന്നുണ്ട്. അതിൽ പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിൻ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് അതിൽ ലുൽമു ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ മാസങ്ങളിലും ലുൽമു ചെയ്യരുത് എന്നാണ്. ഒരു മാസങ്ങളിലും ലുൽമു ചെയ്യാൻ പാടില്ല. എന്നിട്ട് ആ 12 മാസങ്ങളിൽ 4 മാസത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. അതിന്റെ ആ പവിത്രതയെ മഹത്വപ്പെടുത്തി. ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഈ 4 മാസങ്ങളിൽ ചെയ്യുന്ന ദംബ് അഅലമാണ് മറ്റെട്ട് മാസങ്ങളിൽ ചെയ്യുന്ന ദംബിനേക്കാൾ. അതേപോലെ തന്നെ ഈ 4 മാസങ്ങളിൽ ചെയ്യുന്ന അമൽ സ്വാലിഹ് എന്താണ്, മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന പിന്നെ സൽക്കർമ്മങ്ങളെക്കാൾ അഅലമാണ്. അപ്പൊ ഈ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അതിന് മറ്റു മാസങ്ങൾ 8 മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിട്ടുള്ള പിന്നെ വ്യാഖ്യാനാണ്. ഖതാദ പറഞ്ഞു ഇതേ ആയത്തിന്റെ ഷറഹില്, ഇന്ന ദുൽമ ഫിൽ അഷ്ഹുരിൽ ഹുറും, ഈ പവിത്രമായ മാസങ്ങളിൽ ചെയ്യുന്ന ദുൽമ, അതിലുള്ള ദുൽമ അഅലമു ഖതീഅതൻ ബവിസറ, ആണ്ടോ വമ്പിച്ച തെറ്റുമാണ്, പാതകവുമാണ്, അത് ഗുരുതരാണ്. മിന ദുൽമി ഫീമ സിവാഹ വൈൻ കാന ദുൽമു അലാ കുല്ലി ഹാലിൻ അലീമ, ദുൽമ എല്ലാ സമയത്തും ഗുരുതരാണ്, അതെല്ലാ സമയത്തും ഗുരുതരാണ്. പക്ഷെ മറ്റെട്ട് മാസങ്ങളിൽ ചെയ്യുന്ന ദുൽമുകളെക്കാൾ അഅലമാണെന്ത്, വമ്പിച്ച തെറ്റാണ് ഈ അള്ള പവിത്രമാക്കിയിട്ടുള്ള 4 മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ മുഹറം മാസത്തിന്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്നത്, കാരണം ഈ പവിത്രമായ മാസങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ പ്രത്യേകത കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, മാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഒരേ ഒരു മാസം അത് ഈ മുഹറം മാസമാണ്. ഈ മാസത്തെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത് ഷഹറുല്ലാഹി എന്നതാണ്, അള്ളാഹുവിന്റെ മാസം എന്നുള്ളത്. അള്ളാഹുവിന്റെ മാസം എന്നാണ് മുഹറം മാസത്തെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹിയോട് ചോദിച്ചു, അയ്യു സ്വലാത്തി അഫ്ളലു ബഅദൽ മക്തൂബ വ അയ്യു സിയാമി അഫ്ളലു ബഅദ ശഹരി റമളാൻ, നിർബന്ധ നിസ്കാരത്തിന് ശേഷം ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരം ഏതാണ്, അതേപോലെ റമളാനിന്റെ നോമ്പിന് ശേഷം ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പ് ഏതാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ അസ്സലാത്തു ഫി ജൗഫിൽ ലൈൽ, അർത്ഥം പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഹദീസിൽ പറഞ്ഞല്ലോ, അത് ആ രാത്രി നിസ്കാരമാണ്, അതിന്റേതായ സമയത്ത് നിസ്കരിക്കുന്ന രാത്രി നിസ്കാരമാണ്, നിർബന്ധ നിസ്കാരത്തിന് ശേഷം അഫ്ളലായിട്ടുള്ളത്. വ അഫ്ളലു സിയാമി ബഅദ ശഹരി റമളാൻ സിയാമു ശഹരില്ലാഹിൽ മുഹറം, റമളാനു ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ള നോമ്പ് ഏത് മാസത്തെ നോമ്പാണ്, ഷഹറുല്ലാഹിൽ മുഹറം. മുസ്ലിമിന്റെ റിപ്പോർട്ട് ഈ ഹദീസിൽ പറഞ്ഞ എന്താണ്, ഷഹറുല്ലാഹി എന്നുള്ളതാണ്. ഷഹറുല്ലാഹി അള്ളാഹുവിന്റെ മാസം. ഇവിടെ അള്ളാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്യുക, വേറെ ഏതെങ്കിലും മാസത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും മാസത്തെ അള്ളാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? അല്ല. അപ്പൊ ഒരു കാര്യത്തെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞാൽ അതിന് അതിന്റേതായ ഫളുണ്ട്. പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങളെ അള്ളാഹു ഹറാമാക്കിയപ്പോൾ ആ നാല് മാസങ്ങളിൽ തന്നെ മുഹറം മാസത്തെ മാത്രമാണ് അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത് തദുല്ലു അലാ ഷറഫിഹി വ ഫളിഹി, ഈ മാസത്തിന്റെ ഷറഫും ഫളും, ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവുമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഫൈനല്ലാഹു തആല ലാ യുളീഫു ഇലൈഹി ഇല്ലൽ ഖവാസ മഖ്ലൂഖാതിഹി, തന്റെ മഖ്ലൂഖാത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്തതിനെ മാത്രമേ അല്ലാഹു തന്നിലേക്ക് ചേർത്തി പറയുകയുള്ളൂ. കമാ നസബ മുഹമ്മദൻ വ ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യാഖൂബ് വ ഗൈരിഹിം മിനൽ അംബിയാ ഇലാ ഉബൂദിയതിഹി, ഏതുപോലെ ഇബ്രാഹിം ഇസ്ഹാഖ് യാക്കൂബ് ഇതേപോലെ ചില പ്രവാചകന്മാരെ അല്ലാഹു തന്റെ ഉബൂദിയത്തിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അല്ലാഹുവിന്റെ അബ്ദുകളാണ്, പക്ഷെ ചില പ്രവാചകന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ഇപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ അഷ്ഹദു അൻ മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, എന്നെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളല്ലേ, എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് അത് പ്രത്യേകമായി ചേർത്തി പറഞ്ഞിട്ടുണ്ട്, അതിന് അതിന്റേതായ പ്രത്യേകത ഉണ്ട്. വനസബ ഇലൈഹി ബൈതഹു വനാഖതഹു, അതേപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തിലേക്ക് ദൃഷ്ടാന്തമായി കൊണ്ട് അയക്കപ്പെട്ട ഒട്ടകം നാഖത്തുല്ലാഹി, അതൊരു ദൃഷ്ടാന്തമാണ് ആ ഒട്ടകം. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു അള്ളാന്റെ ഒട്ടകം എന്നാ, എന്താ നാഖത്തുല്ലാഹി എന്ന് പറഞ്ഞ അള്ളാന്റെ ഒട്ടകം, ഭൂമിയിൽ അള്ളാന്റെ ഒട്ടകം നാഖത്തുല്ലാഹി. ബൈത്തുല്ലാഹി, ഒരുപാട് ബൈത്തുകളുണ്ട്, പക്ഷെ ബൈത്തുല്ലാഹി അത് അള്ളാന്റെ ബൈത്താണ്, അള്ളാന്റെ ബൈത്താണ് അള്ളാന്റെ. അപ്പൊ അതേപോലെ ഇതിൽ ചേർത്തി പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്, അതിന് അതിന്റേതായ ഷറഫും ഫളും ഉണ്ട്. അതേ അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഈ മാസത്തെ മുഹറം മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത് എന്നുള്ളതാണ്. നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അതാണ്, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഒരേ ഒരു മാസം. അഞ്ചാമതായിട്ട് ഈ പറഞ്ഞ ഹദീസിൽ തന്നെ എന്താ പറഞ്ഞു, റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പ് എന്നാണ് നമ്മളിപ്പോ വായിച്ച ഹദീസ് തന്നെ പറഞ്ഞത്. അത് അതിന്റെ ഈ മാസത്തിന്റെ അഞ്ചാമത്തെ ശ്രേഷ്ഠതാണ്, നമ്മൾ നിലകൊള്ളുന്ന ഈ മുഹറം മാസം, ഈ മാസത്തെ അള്ളാഹു തന്നിലേക്ക് ചേർത്തി ഷഹറുല്ലാഹി എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ റമദാൻ കഴിഞ്ഞാൽ, റമദാനിലെ നിർബന്ധ നോമ്പ്, ആ നിർബന്ധ നോമ്പ് റമദാനിലെ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പ് ഈ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നുള്ളതാണ്. ആറാമത്തെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് നോൽക്കാൻ കാണിച്ചിരുന്ന താല്പര്യം മറ്റ് നോമ്പുകൾക്ക് കാണിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയണം, മാ റായിത്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫല്ലലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം, ഏതാണ് ദിവസം, യൗമ ആഷുറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം താല്പര്യത്തോടെ, അതേപോലെ തന്നെ മറ്റുള്ളതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒരു നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ ദിവസത്തിൽ നോമ്പല്ലാതെ. ഏതാണ് നോമ്പ്? യൗമ ആഷുറ, അതായത് ഈ മുഹറം മാസത്തിലെ ആഷുറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുഹറത്തിലെ പത്താമത്തെ ദിവസം, മുഹറം പത്ത്. ആ പത്തിന് നോമ്പ് നോൽക്കുന്ന ആ താല്പര്യം മറ്റുള്ളതിനേക്കാൾ ഫളല് കൽപ്പിച്ചുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം പത്തിന് നോമ്പ് നോറ്റിരുന്നത്. അതേപോലെ തന്നെ വഹാദ ഷഹ്റ, ഈ മാസത്തിലെ നോമ്പ്, മാസത്തിലെ നോമ്പും അതുകൊണ്ട് അനി ഷഹർ റമദാൻ. അപ്പൊ ഈ രണ്ട് നോമ്പ്, മാസത്തെ കുറിച്ച് പറയുമ്പോൾ റമദാൻ മാസത്തിലെ നോമ്പ്, അത് വളരെയധികം താല്പര്യത്തോടുകൂടി നോറ്റിരുന്നു, മറ്റുള്ളതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്. അതേപോലെ തന്നെ മുഹറം പത്തിന്റെ ആഷുറ നോമ്പും, അത് വളരെയധികം താല്പര്യത്തോടുകൂടി ആ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോൽക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് മുഹറം മാസത്തിന്റെ ആറാമത്തെ പ്രത്യേകത. അപ്പൊ ആ മുഹറമിലാണ് ഏത് വരുന്നത്, ഈ പത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ ഈ മുഹറം മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത്, ഫിറാവിനെ മുക്കിക്കൊന്നത് അത് ഈ മുഹറം പത്തിനാണ് എന്നുള്ളത് സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു, ഫറഅൽ യഹൂദ തസൂമു യൗമ ആഷുറ, യഹൂദികൾ മുഹറം പത്തിന്റെ നോമ്പ് നോൽക്കുന്നത് കണ്ടു. ഫഖാല മാ ഹാദാ, ഖാലുൽ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഇത് നല്ലൊരു ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനു ഇസ്രായീലരെ അവരുടെ ശത്രുവിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. ഫസോമഹു മൂസ, അതിന് നന്ദിയായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം നോമ്പ് പോറ്റു. അപ്പൊ ഫിർഔനെ മുക്കിക്കൊന്നത്, മൂസാ നബി അലൈഹി സ്വലാമിനെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിനാണ്. ബുഖാരി ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ധരിച്ചിട്ടുണ്ട്, സ്ഥിരപ്പെട്ട സംഗതിയാണ്, മുഹറം പത്തിനാണത്. അപ്പൊ അതിന് നന്ദിയായിക്കൊണ്ട് ആര് നോമ്പ് വെച്ചിട്ടുണ്ട്? മൂസാ നബി അലൈഹി സ്വലാം നോമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി മൂസയോട് ഏറ്റവും അടുത്തവനും കടപ്പെട്ടവനും ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് നോറ്റു, നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അതാണ് ഇതിന്റെ പിന്നെ ആറാമത്തെ അല്ലെങ്കിൽ ഏഴാമത്തെ പ്രത്യേകത കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെ ഈ നോമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ ഈ നോമ്പ് നോറ്റിട്ടുണ്ട്, യഹൂദികള്, അതേപോലെ തന്നെ നസ്രാണികള്, അവരൊക്കെ തന്നെ ഈ പത്തിനെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അഹ്ലൽ ജാഹിലിയ, ജാഹിലിയത്തിലെ ആളുകൾ, കാനു യസൂമൂന യൗമ ആഷുറ, ഉണ്ടോ, അവർ ആഷുറ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിൽ, കാനത്ത് ഖുറൈശുൻ തസൂമു ആഷുറ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഈ ആഷുറ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് റിവായത്തുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ യഹൂദികൾ, ക്രിസ്ത്യാനികൾ ഇതിനെ ആദരിച്ചിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം, ഹീന സോമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആഷുറ വ അമറ ബിസിയാമിഹി ഖാലു യാ റസൂലുള്ളാഹി ഇന്നഹു യൗമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു, ഈ നോമ്പ് നോറ്റു നോൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഈ ദിവസം തുഅല്ലിമുഹു അൽ യഹൂദ വ നസാറ, ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ യഹൂദികളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ദിവസമാണല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി നോമ്പ് നോൽക്കുമെന്ന് പറയുന്ന ഹദീസ്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തിരുന്നു, ഈ മുഹറം പിന്നെ പത്തിനെ ആദരിച്ചിരുന്നു. ഇതൊക്കെ ഇതിന്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ഹിജ്റ കലണ്ടറിന്റെ തുടക്കം അത് മുഹറാണ്. അതിനൊരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് കലണ്ടറിന്റെ പിന്നെ ചർച്ചകൾ നടക്കുന്നതും കലണ്ടർ രൂപീകരിക്കുന്നതും. അപ്പൊ പല മാസങ്ങൾ വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാകാം, അതേപോലെ തന്നെ റമദാൻ മാസമാകാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ തെരഞ്ഞെടുത്തത് മുഹറം, അതിന് അതിന്റേതായ കാരണങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഈ മുഹറം മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഹിജ്റ കലണ്ടർ. നമ്മുടെ അറബി കലണ്ടർ അതിന്റെ ഒന്നാമത്തെ മാസമാണ് ഏത്, മുഹറം മാസം എന്നുള്ളത്. അതേപോലെ തന്നെ ജൂതന്മാരോട് എതിരാവുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു തത്വം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഈ മുഹറം 9 10 നോമ്പിന്റെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. മുഹറം 10 നോമ്പ് ആഷുറാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് പറഞ്ഞു, മുഹറം 9 നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഷാല്ലാ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം 9 ഞാൻ നോമ്പ് നോൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്, അതിന് പല വിശദീകരണങ്ങൾ അതിന് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം ജൂതന്മാർക്ക്, ജൂത ക്രിസ്ത്യാനികൾക്ക് എതിരാകുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹദീസുകള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ബഖൈതു ഇലാ ഖാബിലിൻ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും 9 ഞാൻ നോമ്പ് നോൽക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. 9 ഞാൻ നോമ്പ് നോൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതാ പറഞ്ഞത്. വേറെ അതിന്റെ റിപ്പോർട്ടിൽ കാണുക, ജൂതന്മാർക്കെതിരാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ മൊത്തത്തില് ഇസ്ലാമിന്റെ ഒരു ഇജ്ജത്ത് എന്തോ വെച്ചാല് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾക്കൊക്കെ എതിരാകുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ഒരു തത്വം ഈ മുഹറം മാസത്തില് നോമ്പിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഈ നോമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഹദീസിൽ വന്നു. എന്താണ് ഈ നോമ്പിന്റെ പ്രതിഫലം? അതും വന്നിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ എന്ത് ചെയ്യും? ഈ നോമ്പിലൂടെ പുറക്കപ്പെടും എന്നുള്ളതാണ്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ ഈ ആശ്വറ നോമ്പിലൂടെ പുറക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ മുഹറം 9 നോമ്പ് നോൽക്കുക, അതേപോലെ തന്നെ 10 നോമ്പ് നോൽക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അറഫ നോമ്പ് 2 വർഷത്തെ പാപങ്ങൾ അതിലൂടെ പുറക്കപ്പെടും. എന്നാൽ വസിയാമു യൗമി ആശൂറ, ആശൂറ നോമ്പ് അഹ്തസിബു അലല്ലാഹി അൻ യുകഫ്ഫിറ സനത അല്ലതീ ഖബ്ലഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ ഈ നോമ്പ് നോൽക്കുന്നതിലൂടെ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. 9 നോമ്പ് നോറ്റിട്ടില്ല, അതിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി, വഫാത്തായി. എന്നാൽ സുന്നത്താണ്, അതിൽ തർക്കല്ല. കാരണം റസൂലുള്ളാഹി സുന്നത്ത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മാത്രമല്ലല്ലോ, ഖൗല് ഫിഅല് തഖരീർ, ഇത് 3 സുന്നത്താണ്. അപ്പൊ അതിലൊരു തർക്കിക്കേണ്ട കാര്യമല്ല. പ്രത്യേകിച്ചും ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാല്, ഇങ്ങനെ 9 നോമ്പ് നോൽക്കും എന്ന് പറയാനും പല വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഇബ്നു ഹജറൊക്കെ തർജീഹ് ചെയ്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാല്, നേരത്തെ പറഞ്ഞ ഹദീസുകളെ വിശദീകരിച്ചിട്ട് തന്നെ ജൂതന്മാർക്ക് എതിരാവുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ അള്ളാഹു ഹറാമാക്കിയ, റസൂലുള്ളാഹി ഹറാമാണെന്ന് പഠിപ്പിച്ച, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കൃത്യമായി മഹത്വമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഈ മാസത്തെയാണ് ചില ആളുകൾ എന്ത് ചെയ്യുന്നത്? നഹസിന്റെ മാസമായിട്ട് കണക്ക് കൂട്ടുന്നത്. നഹസ് എന്നുള്ളത് വേറൊരു വിഷയമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ അള്ള പറയണെന്ത്, റസൂൽ പറയണെന്ത്, ഇത് അള്ളാഹുവിന്റെ മാസമാണ്, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ്. ഖുറാനിൽ തന്നെ പറഞ്ഞു 4 അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തുള്ള ചില ആളുകൾ, ഇതൊക്കെ ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വിശ്വാസമാണ്, അവർ പറയുന്നത് ഈ 10 ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് മോശപ്പെട്ട ദിവസങ്ങളാണ്, അത് നഹ്സിന്റെ ദിവസങ്ങളാണ്. റസൂലുള്ള പറഞ്ഞത് ഇത് അള്ളാന്റെ മാസം, അള്ളാഹ് ഹറാമാക്കിയ, അള്ളാഹു ആദരിച്ച, അള്ളാഹു പവിത്രമാക്കിയ മാസം. അതിന്റെ നേരെ എതിരെ ഇസ്ലാം എന്ത് പഠിപ്പിച്ചു? അതിന്റെ നേരെ എതിരെ. അപ്പൊ ആ വിശ്വാസം ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതാണ് എന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല. അത്തരത്തിലുള്ള ഒരു വിശ്വാസങ്ങൾക്കും യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇങ്ങനെ മുഹറം 1 മുതൽ 10 ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ചില ആളുകളുടെ കലണ്ടറിൽ വരെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഏതുവരെ എന്ന് ചോദിച്ചാൽ ദുൽഹിജ്ജ 10 നഹ്സിന്റെ ദിവസമായിട്ട് എണ്ണുന്ന കലണ്ടറുകൾ നമ്മുടെ നാട്ടുകളിലുണ്ട്. അപ്പൊ ഈ വിശ്വാസമൊക്കെ യഥാർത്ഥത്തിൽ ജൂതന്മാര് അതേപോലെ തന്നെ ഷിയാക്കളിലൂടെ മുസ്ലിങ്ങളിലേക്ക് കടന്നുകൂടിയിട്ടുള്ള വിശ്വാസമാണ് നഹ്സിന്റെ വിശ്വാസം. അതേപോലെ തന്നെ തീയറത്ത് ശകുനം നോക്കുക, അല്ലെങ്കിൽ അത് അപലക്ഷണമാണെന്ന് പറയാ, അത് നല്ലതല്ലാത്ത ദിവസങ്ങളാണെന്ന് പറയാ, അത് പഠിപ്പിക്കേണ്ടത് അള്ളയാണ്, റസൂലാണ്. അള്ളി റസൂലും പറഞ്ഞ എന്താ, അള്ളാഹ് ഹറാമാക്കിയ മാസമാണ്, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ്, ഇതിന് അസിന്റെ മാസങ്ങളാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹുസൈർ റളിയല്ലാഹു അൻഹു കർബലയിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശ്വാസങ്ങൾ ഷിയാക്കൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ശാഖകളാണ് നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിലും ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്. ചില അന്ധവിശ്വാസങ്ങൾ, അന്ന് ചില പ്രത്യേകമായിട്ടുള്ള അനാചാരങ്ങൾ, ചില പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ, ചില പ്രത്യേകമായിട്ടുള്ള വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ. അപ്പൊ അതിനൊന്നും ഇസ്ലാമികമായിട്ട് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും കാലത്തെ കുറ്റം പറയരുത്, അത് ഹദീസിൽ വ്യക്തമായി തന്നെ വിരോധിക്കപ്പെട്ടതാണ്. ലാ തസബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. കാരണം അല്ലാഹു പറഞ്ഞു ഞാനാണ് കാലം, ഞാനാണ് രാവും പകലും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത്. അവ കാലത്തെ കുറ്റം പറഞ്ഞാൽ അത് ആരെയാണ് ഉപദ്രവിക്കുന്നത്? അള്ളാഹുവിനെ ഉപദ്രവിക്കുകയാണ്. അത് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ കാലക്കേട് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതൊക്കെ കാലത്തിന്റെ പ്രശ്നമാണ്, ദിവസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ കാലത്തെ ചീത്ത പറയുന്ന ഒരാൾ ചീത്ത പറയുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ് ചീത്ത പറയുന്നത്. ഇത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ആദമിന്റെ മകൻ എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ അവൻ ഉപദ്രവിക്കുന്നു. അള്ളാഹു പറയാണ്, അതെന്താ? അവൻ കാലത്തെ ചീത്ത പറയുന്നു. അപ്പൊ ഖൈറും ഷർറും തീരുമാനിക്കുന്നത് അല്ലാണ്. അപ്പൊ നമ്മൾ ഈ രൂപത്തിൽ സംസാരിക്കുമ്പോൾ അത് അള്ളാഹുവിനെ ചീത്ത പറയലാണ്. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത്, അവൻ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്കൊന്നും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ മാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മാസത്തിന്റെ ഫളായിലുകൾ മനസ്സിലാക്കി അതിന്റേതായ അമലുകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കല്ല